ന്യായീകരിക്കുവാൻ കഴിയാത്തതുപോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ഏതാണ് സ്വീകരിക്കേണ്ടത്? സ്വന്തം അനുഭവമോ ദൈവവചനമോ എന്ന് ചിന്തിച്ച് പലരും പതറാറുണ്ട്. അനേകർക്കും ഇത് സങ്കീർണമായൊരു പ്രശ്നം തന്നെയാണ്. വ്യക്തമായൊരു മറുപടി കിട്ടാത്തതിനാൽ മാനസിക വേദന അസഹനീയമാകുന്നു. മറ്റുള്ളവരുടെ സ്വത്ത് പിടിച്ചു പറിച്ചതിനാലാണ് ഈ പ്രയാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകും. എന്നാൽ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അറിയാതെ ചെയ്തെന്ന് ചിന്തിക്കുന്നവ ഒക്കെ എണ്ണി എണ്ണി ഏറ്റു പറഞ്ഞു, എന്നിട്ടും കഷ്ടങ്ങൾ തുടരുന്നതാണ് മനസ്സിലാക്കുവാൻ പ്രയാസം. ഇതാണോ സുഹൃത്തെ നിങ്ങളുടെയും പ്രശ്നം? ഇയ്യോബ് കടന്നുപോയ പ്രതിസന്ധി ഇതായിരുന്നു. എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മാത്രമായിരുന്നു ഇയ്യോബിന്റെ സ്നേഹിതരുടെ ആശ്വാസവാക്കുകൾ. എലീഫസിന്റെ മൂന്നാമത്തെ പ്രബോധനമാണ് നാം കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അതെ, 22-ാം അധ്യായത്തിൽ എലീഫസ് വീണ കെണിയെപ്പറ്റി നാം ദൈവജനത്തിന് വീണ്ടും മുന്നറിയിപ്പ് കൊടുക്കേണ്ടിയിരിക്കുന്നു. എലീഫസ് വീണ കെണി, മാനസാന്തരപ്പെടുക, അധർമ്മം ഉപേക്ഷിക്കുക, ദുഷ്പ്രവൃത്തിയെ വിധിച്ചു കൊള്ളുക എന്നീ ഭക്തിസാന്ദ്രമായ ഉദ്ബോധനങ്ങളെല്ലാം വസ്തുതകളിൽ അധിഷ്ഠിതമായിരുന്നില്ല, മറിച്ച് അവ പരിഹാസങ്ങളും പരീശഭക്തിയുടെ ജൽപ്പനങ്ങളുമായിരുന്നു. യഥാർത്ഥത്തിൽ മാനസാന്തരം ആവശ്യമായിരുന്നത് എലീഫസിനും കൂട്ടർക്കുമായിരുന്നു. ഇയ്യോബ് തൻ്റെ സ്നേഹിതർക്ക് മറുപടി നൽകുന്നത് ഇത് 7-ാം പ്രാവശ്യമാണ്. ദൈവത്തിന് വേണ്ടിയുള്ള ഒരു വലിയ വാഞ്ച അവനിവിടെ വെളിപ്പെടുത്തുന്നു. തൻ്റെ പരാതി ദൈവം മുൻപാകെ അവതരിപ്പിക്കുവാൻ ഇയ്യോബ് ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ പരിശോധനയിലൂടെ കടത്തിവിടുന്നതാണെന്നും തൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും ദൈവം അവനെ വെളിയിൽ കൊണ്ടുവരുമെന്നും ഇയ്യോബ് ഗ്രഹിക്കുവാൻ ആരംഭിക്കുന്നു. അതെ, 23-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത് അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, ഇയ്യോബ് പറയുന്നത് 2-ാം വാക്യം, ഇന്നും എൻ്റെ സങ്കടം കൊടിയതാകുന്നു, അവൻ്റെ കൈ എൻ്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു. ഇയ്യോബ് പറയാണ്, നിങ്ങൾ എൻ്റെ അവസ്ഥ കാണുന്നു, എൻ്റെ പരാതികൾ നിങ്ങൾ കേട്ടു. വാസ്തവത്തിൽ എൻ്റെ അവസ്ഥ ഈ കാണുന്നതിനേക്കാളൊക്കെ മോശമാണ്, എനിക്ക് പറയുവാൻ കഴിയുന്നതിനേക്കാളും ഭയാനകമാണ്. 3-ാം വാക്യം, അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, അവൻ്റെ ന്യായാസനത്തിങ്കൽ ഞാൻ ചെല്ലുമായിരുന്നു. ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഇയ്യോബ് അതിയായി ആഗ്രഹിക്കുകയാണ്. കൃപാസനത്തിങ്കിലേക്ക് ഇയ്യോബിനെ എങ്ങനെ കൊണ്ടുവരണം എന്ന് അവൻ്റെ സ്നേഹിതർക്ക് അറിയാമായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. അവനൊരു ന്യായാസനമല്ലായിരുന്നു വേണ്ടത്, അവൻ നേരത്തെ തന്നെ അവിടെ ആയിരുന്നതാണ്. ശിക്ഷണത്തിനായി അവനെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതാണ്. അതേക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ആരെങ്കിലും അവനെ ദൈവസന്നിധിയിലേക്കൊന്ന് നയിക്കണം, അതാണ് അവൻ ആവശ്യമായിരിക്കുന്നത്. അത് അവൻ അതിയായി ആഗ്രഹിക്കുന്നു. 4-ാം വാക്യം, ഞാൻ അവൻ്റെ മുമ്പിൽ എൻ്റെ ന്യായം വിവരിക്കുമായിരുന്നു, ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു. ദൈവസന്നിധിയിലേക്ക് താൻ പോകുവാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ന്യായം അവനെ അറിയിക്കുവാനാകുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. പ്രിയ സുഹൃത്തെ, തന്നെ തന്നെ സംരക്ഷിക്കുവാൻ, ന്യായീകരിക്കുവാൻ ആർക്കും തന്നെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ നാം ചെയ്യുന്നത്, നാം അവിടെ ചെല്ലുമ്പോൾ നാം കുറ്റക്കാരാകുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. നാം ഓരോരുത്തരും തെറ്റുകാരാണ്, കുറ്റക്കാരാണ്. ഇയ്യോബ് ദൈവസന്നിധിയിലെത്തുമ്പോൾ തന്നെ തന്നെ ന്യായീകരിക്കുകയില്ല എന്ന് നാം കാണുന്നതാണ്. അന്നേരം അവൻ അവൻ്റെ സ്വരം മൊത്തം മാറ്റും. ആർക്കും ദൈവസന്നിധിയിൽ തന്നെ തന്നെ ന്യായീകരിക്കുക സാധ്യമല്ല. 5-ാം വാക്യം, അവൻ്റെ ഉത്തരം അറിയാമായിരുന്നു, അവൻ എന്തു പറയുമെന്നും ഗ്രഹിക്കാമായിരുന്നു. ദൈവം അവനോട് എന്തു പറയുമെന്ന് ഇയ്യോബ് അത്ഭുതപ്പെടുന്നു. അവനെ എവിടെ കണ്ടെത്തുവാൻ കഴിയുമെന്ന് ഇയ്യോബ് ആശ്ചര്യപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് ഈ പറഞ്ഞതുപോലുള്ള ഒരു വാഞ്ച ഉള്ള ഏതൊരു വ്യക്തിയും അവനെ കണ്ടെത്തും എന്ന് ഞാൻ ഉറപ്പായി പറയട്ടെ. ദൈവം അവൻ്റെ അടുത്തേക്ക് വരുമെന്നതാണ് സത്യം. ഇവിടെ 6 മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, അവിടെയും ഇവിടെയും ഓടി നടന്നതുകൊണ്ട് ദൈവത്തെ കാണുകയില്ല എന്ന സത്യം കാണുന്നു. അവൻ അരികെയുണ്ട്, ഒരു കരത്തെക്കാളും അടുത്ത്, നമ്മുടെ ശ്വാസത്തെക്കാളും അടുത്ത്, അവിടുന്ന് നിങ്ങളോട് വളരെ അടുത്ത് തന്നെയുണ്ട്. ഇയ്യോബ് പറയുന്നത് താൻ ദൈവത്തെ കണ്ടെത്തുവാനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു എന്നത്രേ. ഇന്നും ദൈവത്തെ അന്വേഷിച്ചുള്ള മനുഷ്യന്റെ ഓട്ടം നാം കാണുന്നു. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇപ്പോൾ ഇതാ ഇയ്യോബിൻ്റെ ആത്മാവിൽ അല്പം വെളിച്ചം പ്രകാശിക്കുവാൻ ആരംഭിക്കുന്നു. ഞാൻ ഒരു ഉദ്ദേശത്തോടെയാകുന്നു പരിശോധനയിലൂടെ കടന്നു പോകുന്നത്. അതെന്താകുന്നു എന്നെനിക്കറിയില്ല, എനിക്കത് മനസ്സിലാകുന്നുമില്ല. എന്നാൽ ദൈവം ഇത് എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാരുകളെ ശക്തീകരിക്കുന്ന ഒന്നാകുന്നു കഷ്ടതകൾ എന്ന് നിങ്ങളുടെ ഹൃദയത്തിലും സ്വന്തം ജീവിതത്തിലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് മുൻപൊരിക്കലും ഇല്ലാതിരുന്ന ഒരു ധാർമ്മിക ബോധം, സ്വഭാവം അത് നിങ്ങൾക്ക് തന്നു എന്നത് മനസ്സിലാക്കിയിട്ടില്ലേ? കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും ആശ്വാസവും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? നാം കൊടുങ്കാറ്റില്ലാത്ത അവസ്ഥയിൽ കൂടി പോകുമെന്ന് ദൈവം ഒരിക്കലും വാഗ്ദത്തം ചെയ്തിട്ടില്ല. എന്നാൽ നാം ശുഭ തുറമുഖത്തെത്തും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പായി വിശ്വസിക്കൂ. അത് എനിക്ക് ശക്തി പകരുന്നതാണ്. ക്രൂശില്ലാതെ കിരീടത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അധികവും. തീയിൽ കൂടി കടത്തിവിടാതെ തന്നെ ശുദ്ധമായ പൊന്നായി ശോഭിക്കുവാനാണ് അനേകരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നില്ല. അത് പ്രകൃതി വിരുദ്ധമാണെന്ന് നാം മറക്കരുത്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു എന്ന് വിശുദ്ധനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ പടിയിൽ കയറാതെ ഉയർന്ന പടിയിൽ എങ്ങനെ എത്താമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അത് സ്വാഭാവികമല്ലല്ലോ. ജീവിതത്തിൽ സഹിഷ്ണുതയും സ്വഭാവഗുണവും പ്രത്യാശയുമൊക്കെ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു ദൈവപൈതലാകുന്ന പക്ഷം കഷ്ടതകളിൽ മടുത്തു പോകരുതേ, പെറുപെറുക്കുകയും അരുത്. വളരെയധികം പ്രാഗൽഭ്യത്തോടെയാണ് ഇയ്യോബ് ഇവിടെ സംസാരിക്കുന്നത്. 11-12 വാക്യങ്ങളിൽ നാം കാണുന്നത്, എൻ്റെ കാലടി അവൻ്റെ ചുവട് തുടർന്ന് ചെല്ലുന്നു, ഞാൻ വിട്ടുമാറാതെ അവൻ്റെ വഴി പ്രമാണിക്കുന്നു. ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല. അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ഇയ്യോബിന് ദൈവവചനത്തോടൊരു വാഞ്ചയുണ്ടായിരുന്നു. അവൻ ദൈവവചനത്തെ തന്നെ അനുകരിക്കുകയായിരുന്നിരിക്കും. അതെ, ദൈവം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ഭാഗമാണിത്. ഇയ്യോബ് ദൈവവചനം ശരിക്കും മനസ്സിലാക്കിയില്ല, അത് ശരിയായി വ്യാഖ്യാനിച്ചുമില്ല. പഠിക്കുന്നത് കൊണ്ട് മാത്രം ദൈവവചനത്തിലെ ചില പാഠങ്ങൾ പഠിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. അവ അനുഭവിക്കുന്നതിനാലാണ് പഠിക്കുന്നത്. ദൈവിക സത്യങ്ങളിൽ അധികവും ഈ പറഞ്ഞ വിധത്തിൽ വേണം നമ്മെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ മാത്രമേ പഠിക്കുവാൻ കഴിയൂ. 24 അധ്യായത്തിലും ഇയ്യോബിൻ്റെ മറുപടി തുടരുന്നത് നാം കാണുന്നു. അവിടെ അവൻ അല്പം നീണ്ടു പോകുന്നതായി നാം കാണുന്നു. ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുവാൻ എലീഫസ് ഇയ്യോബിനെ ഉപദേശിച്ചു. അതുകൊണ്ട് ദൈവത്തെ കാണുവാനുള്ള തൻ്റെ വാഞ്ച ഇയ്യോബ് അവതരിപ്പിച്ചു. അവനെ വീണ്ടെടുപ്പുകാരനായി ഇയ്യോബിനറിയാം. അവനെ അങ്ങനെ സംബോധന ചെയ്തതായി നാം കണ്ടല്ലോ. എന്നാൽ തനിക്ക് സംഭവിക്കുന്നത് ഇയ്യോബിന് ശരിക്കും മനസ്സിലാകുന്നില്ല. അവൻ ആശ്വാസവും സഹായവും സ്വർഗത്തിൽ നിന്നുള്ള വെളിച്ചവും ആവശ്യമാണ്. ആയത് അവൻ്റെ സ്നേഹിതന്മാരിൽ നിന്നും അവന് ലഭിച്ചില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഏതോ രഹസ്യപാപമുണ്ടെന്ന വിധത്തിൽ എലീഫസ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചതിനാൽ തന്നെ തന്നെ കുറെ കൂടി ന്യായീകരിച്ച് സംസാരിക്കുന്നതിനാണ് ഇയ്യോബ് ശ്രമിച്ചത്. അതായത് കുറെ കൂടി കർക്കശമായ ചോദ്യങ്ങൾ ചോദിക്കുവാൻ എലീഫസിൻ്റെ ആക്രമണം ഇയ്യോബിനെ പ്രേരിപ്പിച്ചു. 24 അധ്യായത്തിൽ നാം അതാകുന്നു കാണുന്നത്. 24 അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവൻ്റെ ഭക്തന്മാർ അവൻ്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത്? ചിലർ അതിരുകളെ മാറ്റുന്നു, ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നുകൊണ്ടുപോയി മേയിക്കുന്നു. മറ്റ് മനുഷ്യരുടെ തുറന്ന പാപങ്ങളെ ഇയ്യോബ് ഇവിടെ കുറിക്കുന്നു. ചിലർ അവിശ്വസ്തരായിരിക്കുന്നു, അവർ അതിരുകളെ മാറ്റുന്നവരാണ്. ഇന്ന് അനേകരുടെയും ഒരു വലിയ പ്രശ്നമാണ് ഈ അതിരുമാറ്റൽ അല്ലെങ്കിൽ അതിരുമാന്തൽ. മറ്റൊരുത്തൻ അവകാശപ്പെട്ടത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുവാനുള്ള ശ്രമം എന്നും കാണുന്നുണ്ട്. ദൈവം ന്യായം വിധിക്കണം എന്ന് ഇയ്യോബ് പറയുന്നതിൽ ഒന്നാമത്തേത് അതത്രേ. അതിനുശേഷം മാത്രമാണ് മോഷണത്തെക്കുറിച്ച് പറയുന്നത്. മൂന്നും നാലും വാക്യങ്ങളിൽ നാം കാണുന്നു. ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു, ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു, ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു, ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു. അവർ അവരുടെ ഇടപാടുകളിൽ വിശ്വസ്തരല്ല, അവർ മറ്റാളുകളെ മുതലെടുക്കുന്നു. അതെ, ആവശ്യത്തിലിരിക്കുന്നവരെ ചൂഷണം ചെയ്യുന്ന കഠിന ഹൃദയം. ആറാം വാക്യത്തിൽ അവർ വയലിൽ അന്യന്റെ പയർ പറിക്കുന്നു, ദുഷ്ടന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാ പെറുക്കുന്നു. നീതിവാന്റെ വയലിൽ വിളയുന്നത്രയും തന്നെ ധാന്യം ദുഷ്ടന്റെ വയലിലും വിളയുന്നു. ഇയ്യോബ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നത്രേ. പലർക്കും ഇത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അവർ കൊലപാതകം ചെയ്തു, അവർ പിടിച്ചു പറിച്ചു, വ്യഭിചാരം ചെയ്തു, എന്നിട്ടും ഈ ദുഷ്ടസംഘം മുഴുവനും മറ്റാരെയും പോലെ തന്നെ ശവക്കുഴിയിലേക്ക് പോകുവാൻ ദൈവം അനുവദിക്കുന്നു. ഈ കാര്യത്തിൽ ദൈവം ഇടപെടാത്തത് എന്ത് എന്നാണ് ഇയ്യോബ് സംശയിക്കുന്നത്, അതാണ് അവൻ ചോദിക്കുന്നത്. 19-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നു, ഹിമജലം വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും പാപം ചെയ്തവൻ പാതാളത്തിനും ഇരയാകുന്നു. മറ്റുള്ളവർ ശവക്കുഴിയിലേക്ക് പോകുന്നത് പോലെ ഇവരും പോകുമെന്ന് മാത്രമല്ല, ഈ ആയുസിൽ ഇവർ ന്യായത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാകുന്നു എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ അവർക്ക് കൂടുതൽ കരുതൽ ലഭിക്കുന്നത് പോലെ ആകുന്നു തോന്നുന്നത്. ഇയ്യോബ് തൻ്റെ തന്നെ അവസ്ഥയെ നോക്കുന്നു, അവൻ രോഗിയും നിരാലംബനുമാകുന്നു. അവൻ ദുഷ്ടന്മാരെ നോക്കിയിട്ട് അവർ മറ്റു കുഴപ്പമൊന്നുമില്ലാതെ മുൻപോട്ട് പോകുന്നതായി കാണുന്നു. അതെ, അവൻ പറയുന്നു, എനിക്കിത് മനസ്സിലാകുന്നില്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നത് എന്ന് എനിക്കറിയണം, ഈ പ്രകാരത്തിൽ എന്നോട് ഇടപെടുന്നത് എന്തെന്ന് എനിക്കറിയണം. 24-ഉം 25-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ ഉയർന്നിരിക്കുന്നു, കുറെ കഴിഞ്ഞിട്ടോ അവരില്ല, അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കിക്കളയുന്നു, കതിരുകളുടെ തല പോലെ അവരെ അറുക്കുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ എന്നെ കള്ളനാക്കുകയും എൻ്റെ വാക്ക് ഖണ്ഡിക്കുകയും ചെയ്യുന്നവനാർ. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അവനെ സഹായിച്ചില്ല, മറിച്ച് പരാതി പറയുവാൻ മറ്റൊരു കാരണം മാത്രമാണ് അവർ അവന് നൽകിയത്. എൻ്റെ ശുശ്രൂഷയിൽ നേരിട്ടും കത്തുകളിലൂടെയും അനേകായിരം പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ള ഒരു ചോദ്യം എന്തെന്നാൽ, എനിക്കിത് സംഭവിക്കുവാൻ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു എന്നതത്രേ. നാം ഇത് വീണ്ടും വീണ്ടും കേൾക്കുന്നു, അതത്രേ ഇയ്യോബ് ഇവിടെ ചോദിക്കുന്നത്, എനിക്കിത് സംഭവിക്കുവാൻ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു. ഇയ്യോബിൻ്റെ ധാരണ, ഞാൻ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാകുന്നു, അവിടെ ആ കാണുന്ന ജനമെല്ലാം ദുഷ്ടന്മാരാണ്, പിന്നെ എനിക്ക് മാത്രം ഇങ്ങനെ വന്നത് എന്തുകൊണ്ട്? ഇന്ന് അനേകരുടെയും മനസ്സിൽ ഉണ്ടാകുന്നതും ഇതേ ചോദ്യമാണ്. ഇയ്യോബ് ദൈവത്തെ മനസ്സിലാക്കുന്നില്ല, ഇയ്യോബ് തന്നെ തന്നെയും മനസ്സിലാക്കുന്നില്ല എന്ന് നാം കാണുന്നതാണ്. എന്നിട്ടും തനിക്കുള്ള പരിമിതികൾ, ആ പരിമിത അറിവിൽ ഇയ്യോബിന് ദൈവത്തിലൊരു വലിയ വിശ്വാസമുണ്ട്. തുടർന്ന് നാം 25-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിൽദാദിൻ്റെ ഒടുവിലത്തെ വാക്കുകളാണ് ഈ ചെറിയ അധ്യായത്തിൽ നാം കാണുന്നത്. അതും ഭാഗ്യമായില്ലേ, ചെറിയ അധ്യായം. ബിൽദാദ് അല്പം വെളിച്ചം കാണുവാൻ തുടങ്ങുന്നു എന്ന് തോന്നുന്നു. അവൻ വളരെയേറെ ചിന്തിക്കുന്നവനും ബുദ്ധിമാനുമാണ്. ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത്, അഥവാ ഇയ്യോബ് തെറ്റുകാരനാകുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ബോംബിടിയിലെല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് അവൻ തകരുന്നില്ല, അനുദവിക്കുന്നില്ല എന്നാണ്. ഞങ്ങൾ ഇത്രയധികം അവനെ ശാസിച്ചല്ലോ, അവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു, അവൻ ഇപ്പോഴും അവൻ്റെ പരമാർത്ഥത കാത്തു സൂക്ഷിക്കുന്നു, അവൻ്റെ മേൽ ആരോപിച്ച കാര്യങ്ങൾക്കെതിരായി ഇയ്യോബ് നിന്നു. ബിൽദാദ് ഒരു പാരമ്പര്യവാദിയാകുന്നു എന്നോർക്കണം. ദൈവം ഏതാനും നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നവൻ ചിന്തിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി സംഗതികൾ ഈ പറഞ്ഞതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമെന്താണ്? ജീവിതത്തെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ച് ഓരോ പ്രാവശ്യവും ഇതാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാകുന്നു ബിൽദാദ്. ദൈവം പാപികളെ ശിക്ഷിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിയമം എന്ന് അവൻ പറയുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇയ്യോബ് പാപം ചെയ്ത് കുറ്റബോധമുള്ളവനാകുന്നെങ്കിൽ എന്തുകൊണ്ട് അനുദപിക്കുന്നില്ല? ഇതാണ് ബിൽദാദിൻ്റെ പ്രശ്നം. 25-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാനത് വായിക്കാം. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞു, എന്തെന്നാൽ ആധിപത്യവും ഭയങ്കരത്വവും അവൻ്റെ പക്കലുണ്ട്, തൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ അവൻ സമാധാനം പാലിക്കുന്നു. അവന് ദൈവത്തെക്കുറിച്ച് വളരെ ഉന്നതമായ ഒരു ചിന്തയാണുള്ളത്, അത് നല്ലതുമാണ്. 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ? അവൻ്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെ ഇരിക്കുന്നു? മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ ഇവിടെ ഒരു നല്ല ചോദ്യം. അവൻ ആരംഭത്തിൽ ചോദിക്കേണ്ടിയിരുന്ന ഒരു ചോദ്യമാണിത്. അവൻ ചോദിച്ച ചോദ്യം ശരിയാണെങ്കിലും അതിനുള്ള ശരിയായ ഉത്തരം അവൻ്റെ കൈവശമില്ല. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത്, ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ, നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല. ഇവിടെയും ബിൽദാദ് ചില യാഥാർത്ഥ്യങ്ങൾ നിരത്തുന്നു. ആറാം വാക്യം, പിന്നെ പുഴുവായിരിക്കുന്ന മർത്യനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ. ഇതിനെ അഭിമുഖീകരിക്കുവാൻ പലർക്കും താല്പര്യമില്ല. എനിക്കിതിഷ്ടമാണ്. നാം ഒരു പുഴുവിൽ നിന്നും വന്നു എന്ന വിധത്തിൽ മനുഷ്യർ ഇന്ന് സംസാരിച്ച് കേൾക്കാറുണ്ടല്ലേ. നാം കൃമിയിൽ നിന്നും വന്നു എന്നല്ല, നാം കൃമിയാകുന്നു എന്നോർക്കണം സുഹൃത്തെ. ദൈവദൃഷ്ടിയിൽ നാം ഇന്ന് അതത്രേ. സ്ത്രീയിൽ നിന്നും ജനിച്ച ഒരുവൻ എങ്ങനെ ദൈവത്തിൻ്റെ നോട്ടത്തിൽ ശുദ്ധിയുള്ളവനായിരിക്കാം? അതാണ് ചോദ്യം. അതൊരു നല്ല ചോദ്യമാണ്. അത് ഏറ്റവും ഉയർന്ന ചോദ്യവുമാണ്. ബിൽദാദിന് അതിൻ്റെ മറുപടി ഉണ്ടായിരുന്നില്ല. ആ ചോദ്യത്തിന് മറുപടിയുള്ള ഒരേ ഒരു വ്യക്തി, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. 26-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം കാണുന്നത്, അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു തന്നാൽ, നീ ശക്തിയില്ലാത്തവൻ എന്ത് സഹായം ചെയ്തു? ബലമില്ലാത്ത ഭുജത്തെ എങ്ങനെ താങ്ങി? ജ്ഞാനമില്ലാത്തവൻ എന്ത് ആലോചന പറഞ്ഞുകൊടുത്തു? ജ്ഞാനം എത്ര ധാരാളം ഉപദേശിച്ചു? ബിൽദാദേ, എനിക്ക് നൽകുവാൻ നിന്റെ കയ്യിൽ ഒരു ഉത്തരമില്ല. സോഫർ നിന്റെ കൈവശവും എനിക്ക് വേണ്ടി ഒരു ഉത്തരമില്ലായിരുന്നു. എലീഫസേ, നിന്റെ ഉത്തരം എന്നെ ഒട്ടും സഹായിക്കുന്നതായിരുന്നില്ല. നിങ്ങൾക്കൊക്കെ വളരെയേറെ സംസാരമുണ്ട്, എന്നാൽ എനിക്ക് വേണ്ടി യാതൊരു ഉത്തരവുമില്ല. എൻ്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. അവരെല്ലാം വളരെയേറെ നല്ല കാര്യങ്ങൾ പറയുകയുണ്ടായി, എന്നാൽ അവയ്ക്കൊന്നും ശരിയായുള്ള അർത്ഥമോ അവ ഇയ്യോബിനോട് എന്തെങ്കിലും ആശയവിനിമയം നടത്തുകയോ ചെയ്തില്ല. കാരണം ഇയ്യോബിൻ്റെ കഷ്ടങ്ങൾ എന്തുകൊണ്ടെന്നുള്ളതിന് മറുപടി നൽകുവാൻ അവയ്ക്കൊന്നിനും സാധിച്ചില്ല. 4-ാം വാക്യത്തിൽ, ആരെയാകുന്നു നീ വാക്യം കേൾപ്പിച്ചത്? ആരുടെ ശ്വാസം നിന്നിൽ നിന്ന് പുറപ്പെട്ടു? ആരെയാകുന്നു നീ വാക്യം കേൾപ്പിച്ചത്? ബിൽദാദേ, നീ ഒടുവിൽ ശരിയായ ചോദ്യവുമായി വന്നു, എന്നാൽ നിനക്ക് യാതൊരു ഉത്തരവുമില്ല എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഈ സംസാരം കൊണ്ടെല്ലാം ആരെയാണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഇയ്യോബ് വാസ്തവത്തിൽ തൻ്റെ സംവാദത്തിലേക്ക് ഇറങ്ങുന്നു. അതിൽ അവൻ തൻ്റെ ആത്മാവിനെ തുറന്നു കാട്ടും. അവന് പറയുവാൻ വളരെ ഏറെ കാര്യങ്ങളുണ്ട്. അവയിൽ ചിലത് വാസ്തവത്തിൽ മഹത്തായതാണ്. അവൻ സൃഷ്ടിപ്പിൻ്റെ ഭാഗത്തേക്കും ദൈവം സൃഷ്ടാവാകുന്നു എന്നുള്ളതിലേക്കും ഇറങ്ങി സംസാരിക്കുന്നു. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, വെള്ളത്തിനും അതിലെ നിവാസികൾക്കും കീഴെ പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു. പാതാളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. നരകം മറയില്ലാതെ ഇരിക്കുന്നു. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ പല വിധത്തിൽ വ്യാഖ്യാനിച്ച് കേൾക്കാറുണ്ട്. ഉത്തരദിക്കിൽ ഒരു ശൂന്യതയുണ്ടെന്നും അവിടെ നക്ഷത്രങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഈ പ്രസ്താവനയ്ക്കൊരു വ്യാഖ്യാനം നൽകുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാന നിരീക്ഷണം നടത്തുന്നവർ സമ്മതിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞിട്ടില്ലാത്ത ഒരു ദിശയും ഇല്ല എന്നത്രേ. ഇയ്യോബ് പറയുന്നത് ശൂന്യാകാശം മുഴുവൻ നിറച്ചു എന്നാണ്. അവന് ഈ ശൂന്യ സ്ഥലം നിറയ്ക്കുവാൻ കഴിയും. ശൂന്യാകാശവും ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാകും. ദൈവം സൃഷ്ടിച്ച ഒരു നക്ഷത്രം ഇതാ ഇവിടെ. കോടാനുകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറം അതാ മറ്റൊരു നക്ഷത്രം. അത് സൃഷ്ടിച്ചതും ദൈവമാണ്. നമ്മുടെ റോഡുകളിൽ ഇന്ന് കാറുകളും മറ്റു വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കാണുന്നത് പോലെ ഈ ഗോളങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാതെ വണ്ണം സൂക്ഷിക്കുന്നത് എന്താണ്? ദൈവം അവയ്ക്കിടയിൽ ആവശ്യം പോലെ സ്ഥലം നൽകിയിരിക്കുന്നു. എന്താണ് ഈ പറയുന്ന സ്ഥലം? ഈ ശൂന്യാകാശം. ചില ആളുകൾ അതിന് നൽകുന്ന ഉത്തരം, ഈ ശൂന്യാകാശം എന്നാൽ യാതൊന്നും അല്ലാത്ത ഒരു അവസ്ഥ. എന്നാൽ സുഹൃത്തെ, യാതൊന്നും ഇല്ലാത്തതല്ല ഇത്, ഏതൊക്കെയോ ആകുന്നു. അതെന്താകുന്നു എന്ന് എനിക്കറിയില്ല, എന്നാൽ അത് എന്തോ ആകുന്നു. ആകാശഗോളങ്ങളെ അതതിൻ്റെ സ്ഥാനത്ത് സൂക്ഷിക്കുവാനായി ദൈവം അത് സൃഷ്ടിച്ചു. അന്യോന്യം കൂട്ടിയിടിക്കാതെ സൂക്ഷിക്കുന്ന ഇടയിൽ ഉള്ള ഒരു വസ്തു അത്രേ ഇത്. അതെ, അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 38-ഉം 39-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ അത് സമയമാകുന്നു, വരുവാനുള്ളതിനോ അത് ഭാവിയാകുന്നു, ഉയരത്തിനോ ആഴത്തിനോ അത് സ്ഥലത്തെ കുറിക്കുന്നു. മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുവാൻ ഏതോ ഒന്ന് അത് നമുക്ക് നൽകുന്നു. എന്താണ് ശൂന്യാകാശം? ചന്ദ്രനിലേക്ക് പോകുവാൻ വളരെയേറെ സമയമെടുക്കും. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ഈ അകലം എന്നാൽ എന്താണ്? അത് യാതൊന്നുമില്ല എന്ന് എന്നോട് പറയരുത്, കാരണം ഇതേതോ ആകുന്നു. എന്താണത്? എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ എനിക്കറിയില്ല. നാം അതിനെ ശൂന്യാകാശമെന്ന് വിളിക്കുന്നു എന്ന് മാത്രം എനിക്കറിയാം. ദൈവം അത് സൃഷ്ടിച്ചു, അത് അവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നു. അവൻ ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അതാരാണ് ഇയ്യോബിനോട് പറഞ്ഞത്? ഇയ്യോബ് ജീവിച്ചിരുന്ന കാലം എത്ര പ്രാചീനമായിരുന്നു എന്നോർക്കണം. കുലപതിമാരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഇയ്യോബിന് അറിയാമായിരുന്നു ഭൂമി ശൂന്യാകാശത്തിൽ തൂങ്ങിക്കിടക്കുകയാകുന്നു എന്ന്. യാതൊരു താങ്ങുമില്ലാതെ ഈ വലിയ ഗോളം തങ്ങി നിൽക്കുന്നു. പ്രാചീന വാനശാസ്ത്രജ്ഞന്മാർക്ക് അജ്ഞാതമായിരുന്ന ഒരു വസ്തുതയായിരുന്നു അത്. ദൈവം ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയിരിക്കുന്നു എന്ന് ഇയ്യോബ് മനസ്സിലാക്കി. അതിൻ്റെ കീഴിൽ അടിസ്ഥാനമൊന്നും ഇല്ലായിരുന്നു. അത് വീണെന്നാൽ ഏതൊരു ദിശയിലേക്കായിരിക്കും അത് പോകുന്നത്? നാം ആകർഷണത്തെക്കുറിച്ച് പറയും, എന്നാൽ അത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള വലിവിനെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ആകർഷണ സിദ്ധാന്തം. എന്നാൽ താങ്കൾ ഭൂമിയുടെ ആകർഷണ പരിധിക്ക് വെളിയിൽ ശൂന്യാകാശത്തിലായി കഴിഞ്ഞാൽ നമ്മെ വലിച്ചടിപ്പിക്കുന്ന യാതൊന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എവിടെയാണ് താഴെ, എവിടെയാണ് മുകളിൽ, എന്താണ് ശൂന്യാകാശത്തിൽ തൂക്കിയിരിക്കുന്നത്? കൊലോസ്യ ലേഖനം 1:17 വാക്യത്തിൽ നമുക്കിതിനൊരു ഉത്തരം ലഭിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കും. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ അതിമഹത്തായ ഒരു ഭാഗത്തേക്കാണ് നാം ഇനിയും പ്രവേശിക്കുന്നത്. സൃഷ്ടാവ് എന്ന നിലയിൽ ദൈവത്തെക്കുറിച്ച് ഇയ്യോബിന് വലിയൊരു കാഴ്ചപ്പാടുണ്ട്. ആ ചാരക്കൂനയിൽ കിടന്നുകൊണ്ട് രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുവാൻ ഇയ്യോബിന് സാധിച്ചു. കഴിഞ്ഞ കാലത്ത് അവൻ അതിന് സമയം ചെലവഴിച്ചിരുന്നു. 13-14 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, 26:13-14 വാക്യങ്ങൾ, അവൻ്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു, അവൻ്റെ കൈ വിദ്രുത സർപ്പത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു, എന്നാൽ ഇവ അവൻ്റെ വഴികളുടെ അറ്റങ്ങളത്രേ, അവൻ്റെ ബലത്തിൻ്റെ ഇടിമുഴക്കമോ ആർ ഗ്രഹിക്കും? ദൈവം നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നു. വിദ്രുത സർപ്പം എന്നതുകൊണ്ട് ആകാശത്തിലെ സ്ഥിര നക്ഷത്ര സമൂഹത്തെ ആയിരിക്കും ഇയ്യോബ് സൂചിപ്പിക്കുന്നത്. ആകാശത്തിലെ തൻ്റെ ആശ്ചര്യകരമായ സൃഷ്ടിപ്പ് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ചായിരിക്കും ഇയ്യോബ് ഇവിടെ പറയുന്നത്. ഇയ്യോബ് ദൈവത്തെ ഒരു സൃഷ്ടാവായും വീണ്ടെടുപ്പുകാരനായും അറിഞ്ഞു. എന്നാൽ തന്നെ കാത്തു സൂക്ഷിക്കുന്നവനായും തന്നെ സ്നേഹിക്കുന്നവനായും ഇയ്യോബ് ദൈവത്തെ മനസ്സിലാക്കിയില്ല. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇയ്യോബിന് പ്രയോജനമുള്ളതല്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവാൻ ദൈവം അനുവദിക്കില്ല എന്ന വസ്തുത ഇയ്യോബ് ഗ്രഹിച്ചില്ല. അതെ, എത്ര ഉന്നതമായ ചിന്തകളില്ലേ! പലപ്പോഴും നമുക്കും പറ്റുന്ന അബദ്ധമാണിത്. അതെ, ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നു എന്ന് ചിന്തിച്ച് നാമം പതറി നിൽക്കാറില്ലേ? എന്നാൽ എല്ലാറ്റിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ജീവിതത്തിലെ അനുഗ്രഹം. ദൈവവൈദലെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ഉറപ്പും ഈ ദൃഢവിശ്വാസവും ഉണ്ടായിട്ടുണ്ടോ?